റെവറൻഡ് ഡോക്ടർ ജെയിംസ് ക്ലിയനാനിക്കൽ എഴുതുന്ന ലേഖനം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമോ രക്ഷ. ദൈവം തിരഞ്ഞെടുത്തവർക്ക് മാത്രമുള്ളതാണ് രക്ഷ, ബാക്കി എല്ലാവരും നിത്യനാശം അനുഭവിക്കേണ്ടി വരും എന്നതാണ് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്ര ചിന്ത. എന്നാൽ കത്തോലിക്ക പ്രബോധനമനുസരിച്ച് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രക്ഷയ്ക്കു വേണ്ടിയും രക്ഷ അനുഭവിക്കാൻ വേണ്ടിയും ആണെങ്കിലും അത് പ്രധാനമായും ലക്ഷ്യം വച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടിയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. അത് ദൈവവുമായി ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ സ്വന്ത ജനമായി തീർന്ന് സത്യദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. അവർ അനുഭവിച്ച ദൈവത്തെ വിജാതീയരുടെ ഇടയിൽ സാക്ഷ്യപ്പെടുത്താനും അതുവഴിയായി ദൈവം മഹത്വപ്പെടാനും ഇടയാകണം. ഒടുവിൽ ആ ജനതയിൽ നിന്ന് ലോകരക്ഷകൻ പിറക്കണമെന്നതുമായിരുന്നു ദൈവപദ്ധതി. ഇപ്രകാരം മഹത്തായ ഒരു ദൗത്യത്തിനു വേണ്ടിയായിരുന്നു ഇസ്രായേലിൻ്റെ തെരഞ്ഞെടുപ്പ്. പുതിയ നിയമത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന നിലയിൽ തിരുസഭ യേശുവിലൂടെ പൂർത്തിയായ രക്ഷാപദ്ധതിയെ ലോകത്ത് സാക്ഷ്യപ്പെടുത്താൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവീക വെളിപാട് ലോകത്തെ അറിയിക്കാനും ക്രിസ്തുവിൻ്റെ ദൗത്യം ലോകത്ത് തുടരാനുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ്. സകല ജനങ്ങളെയും രക്ഷിക്കാനുള്ള ദൈവപദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ടാണ് ഇപ്രകാരം തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ദൈവകൃപയുടെ പ്രവൃത്തിയാണ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല എന്ന് സ്പഷ്ടം. ഈ തെരഞ്ഞെടുപ്പ് ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കണമെന്ന് നിർബന്ധമില്ല. നാം കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരും രക്ഷയ്ക്കായി അധ്വാനിക്കാൻ കടപ്പെട്ടവരുമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവകൃപയോടും ദൈവമൊരുക്കിയ രക്ഷാപദ്ധതിയോടും സഹകരിക്കുന്നില്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആരും രക്ഷ പ്രാപിക്കുകയില്ല എന്ന വസ്തുത ഈശോ പലപ്പോഴായി നമ്മെ അറിയിച്ചിരിക്കുന്നത് കാണുക. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. മത്തായി 8:11-12. ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വൈരുദ്ധ്യാത്മകമായ യാഥാർത്ഥ്യം ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ പിതാക്കന്മാരോട് കൂടെ സ്വർഗത്തിൽ വിരുന്നിനിരിക്കുന്നത് വിജാതീയരാണ്. തെരഞ്ഞെടുപ്പിനോട് വിശ്വസ്തത പുലർത്തുന്നില്ലെങ്കിൽ രക്ഷ പ്രാപിക്കുകയില്ലെന്ന് വ്യക്തം. ഈശോ വീണ്ടും ഇക്കാര്യം ഉറപ്പിച്ചു പഠിപ്പിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകളുണ്ടായിരുന്നു. എന്നാൽ സീദോനിലെ സറപ്തായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെയും അടുത്തേക്ക് ഏലിയ അയക്കപ്പെട്ടില്ല. ഏലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികളുണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറിയക്കാരനായ നാമാനല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. ലൂക്ക 4:25-27. നിത്യരക്ഷ പ്രാപിക്കാൻ അനിവാര്യമായ കാര്യം തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽ അംഗമാകുക എന്നതിനേക്കാൾ ദൈവകൃപയോട് സഹകരിക്കുക എന്നതാണ്. സഭ കാർക്കശ്യത്തോടെ പഠിപ്പിക്കുന്നത് കാണുക. സഭയിലെ അംഗങ്ങളായിരിക്കുകയും സ്നേഹത്തിൽ നിലനിൽക്കാതെ സഭയുടെ മടിത്തട്ടിൽ ഹൃദയം കൊണ്ടല്ലാതെ ശരീരം കൊണ്ട് മാത്രം സ്ഥിതി ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കുകയില്ല. തങ്ങളുടെ ഈ സ്ഥാനം സ്വന്തം യോഗ്യത കൊണ്ടല്ല, പ്രത്യുത മിശിഹായുടെ പ്രത്യേക പ്രസാദവരം കൊണ്ടുള്ളതാണെന്ന വസ്തുത തിരുസഭയുടെ മക്കളെല്ലാം ഓർമ്മിക്കേണ്ടതാണ്. അതിനോട് വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും പ്രത്യുത്തിരിക്കാത്തവർ രക്ഷപ്പെടുകയില്ലെന്ന് മാത്രമല്ല കർക്കശമായി വിധിക്കപ്പെടുകയും ചെയ്യും. തിരുസഭ 14. വിജാതീയരുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന മിശിഹായെയും സുവിശേഷത്തിൽ നാം കാണുന്നു. ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് വിജാതീയനായ ശതാധിപനെക്കുറിച്ചും നിന്റെ വിശ്വാസം വലുതാകുന്നു എന്ന് കാനാൻകാരി സ്ത്രീയെക്കുറിച്ചും ഈശോ പ്രകീർത്തിക്കുന്നു. ലൂക്ക 7:9-15:28. വിജാതീയരുടെ സൽക്കർമ്മങ്ങളെ പരിഗണിക്കുന്ന ദൈവപദ്ധതിയെയാണ് കൊർണേലിയൂസിന്റെ സംഭവത്തിൽ നാം കാണുന്നത്. നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:4. യേശുവിന്റെ ജനനവേളയിൽ യഹൂദരുടെ രാജാവായി പിറന്നവനെ ആരാധിക്കാൻ എത്തിയത് അവരുടെ ജനനേതാക്കന്മാരായിരുന്നില്ല, വിജാതീയരായ ജ്ഞാനികളായിരുന്നു എന്നതും അവന്റെ കുരിശുമരണം കണ്ട് ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യരിൽ ആരുമായിരുന്നില്ല. വിജാതീയനായിരുന്ന ശതാധിപനായിരുന്നു എന്നതും വെളിപ്പെടുത്തുന്ന വസ്തുത എന്താണ്? തെരഞ്ഞെടുപ്പ് വഴി മാത്രം രക്ഷ പ്രാപിക്കുകയില്ല എന്നതിനോടൊപ്പം രക്ഷ സാർവത്രികമാണ് എന്നതുകൂടിയാണ്. തെരഞ്ഞെടുപ്പും വെളിപാടും ലഭിച്ചു എന്നത് കൂടുതൽ സഹകരണം ആവശ്യപ്പെടുന്നു. ഇല്ലാത്ത പക്ഷം കൂടുതൽ കഠിനമായ ശിക്ഷാവിധിയാണുണ്ടാവുക. യജമാനന്റെ ഹിതമറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്ത ദാസൻ കഠിനമായി പ്രഹരിക്കപ്പെടും. തെരഞ്ഞെടുപ്പ് കൂടുതൽ കർശനമായ ശിക്ഷാവിധിക്കുള്ള സാധ്യതയെ കൂടി തരുന്നു എന്നറിയുക. ദൈവത്തിന്റെ മുന്നറിവ്. ദൈവം ദൈവമായിരിക്കുകയാൽ സ്ഥലകാല പരിമിതികൾക്കുപരിയായവനും സർവജ്ഞാനിയുമാണ്. ഭാവിഭൂത വർത്തമാന കാലവ്യത്യാസം ദൈവത്തിനില്ലല്ലോ. അവിടുന്ന് എല്ലാം അറിയുന്നു. നാം ഇപ്പോൾ ചെയ്യുന്നവയും ഇനി ചെയ്യാനിരിക്കുന്നവയും അവിടുത്തേക്ക് അനാവൃതവും വ്യക്തവുമാണ്. ആകയാൽ ആരെല്ലാം അവിടുത്തെ കൃപയോട് സഹകരിക്കുമെന്നും ആരൊക്കെ കൃപയെ തിരസ്കരിക്കുമെന്നും അവിടുന്ന് അറിയുന്നു. എന്നാൽ ഈ മുന്നറിവ് അവിടുത്തെ മുൻനിശ്ചയമല്ല, മുൻവിധിയുമല്ല, ഫറ്റലിസം. ഒരു വിധത്തിലും ഈ മുന്നറിവ് നമ്മെ സ്വാധീനിക്കുകയോ നമ്മുടെ സ്വതന്ത്ര തീരുമാനത്തെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ദൈവം അത്രയധികമായി വിലമതിക്കുന്നു. ഇവയിൽ നിന്നെല്ലാം നാം ഗ്രഹിക്കേണ്ട വസ്തുതയുണ്ട്. ദൈവമാരെയും മുൻകൂട്ടി ഇപ്പോൾ ഭൂമിയിലായിരിക്കെ തന്നെ സ്വർഗത്തിൽ ഇരുത്തിയിട്ടില്ല. ക്രിസ്തുവിനോടത്ത് നാം സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നത് ദൈവഹിതമാണ്. അത് മരണശേഷം ഈ ലോക ജീവിതാവസാനത്തിൽ മാത്രം മനുഷ്യന് ലഭിക്കുന്നതാണ്. എന്നാൽ അതിനാവശ്യമായി ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടിയിരുന്ന മനുഷ്യരക്ഷാ പദ്ധതി ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ അർത്ഥത്തിലാണ് ദൈവം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് ശക്തിയുടെ വലതുഭാഗത്തിരുത്തി എന്ന് വചനം പഠിപ്പിക്കുന്നത്. അസ്തിത്വത്തിന്റെ തലത്തിൽ ക്രിസ്തു നമ്മെ അവിടുത്തോട് ഐക്യപ്പെടുത്തി. ഇത് വസ്തുനിഷ്ഠാപരമായി അസ്തിത്വത്തിന്റെ തലത്തിൽ ഒബ്ജക്റ്റീവ് ആൻഡ് ഓണ്ടോളജിക്കൽ ഡിമെൻഷൻ സംഭവിച്ചതാണ്. ഇത് ഓരോ വ്യക്തിയും വ്യക്തിനിഷ്ഠമായി യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്, സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇതിനായി ഓരോ വ്യക്തിയുടെയും ഭാഗത്തുനിന്ന് കൃപാവരത്തോട് സഹകരിച്ച് നിത്യരക്ഷ പ്രാപിക്കാനായി അധ്വാനിക്കുക എന്നത് ബാക്കി നിൽക്കുന്നു. അത് മരണം വരെയും സ്വതന്ത്ര മനസ്സോടെ ഓരോരുത്തരും നിർവഹിക്കേണ്ടതാണ്. ഇതാ ഒരു വചനം കാണുക. തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടെ വാഴും. നാം അവനെ നിഷേധിക്കുമെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. 2 തിമോത്തിയോസ് 2:10-12. സോഫിയ ബുക്സ് പ്രസിദ്ധീകരിച്ച കൃപ എന്ന ഗ്രന്ഥത്തിൽ നിന്നും.